السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم تسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നാം അവസാനമായി പറഞ്ഞത് രണ്ടാം സുജൂദിനെ കുറിച്ചാണ്. ഒരു റക്അത്തിലെ രണ്ടാം സുജൂദിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് അവസാനത്തെ ദർസിൽ നാം പറഞ്ഞത്. അതിനു മുമ്പുള്ള പല കാര്യങ്ങളും അൽഹംദുലില്ലാ കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിലെവിടെയാണ് കൈവയ്ക്കേണ്ടത്, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥന, അതിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് റബ്ബി ഗഫിർലി എന്നത് മാത്രമാണ്. അതിനപ്പുറം വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. അതൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു. ഇനി ഇൻഷാ അള്ളാഹ് കഴിഞ്ഞ ദർസ് ബാക്കിയുള്ള കാര്യങ്ങൾ മുറാജഅ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വായിക്കാൻ ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാല്ല വായിക്കാം. ഇന്ന് ഇൻഷാല്ല ഈ കിതാബ് പൂർത്തീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുശേഷം നമുക്ക് സമയമുണ്ട് എങ്കിൽ കഴിഞ്ഞ ദർസിന്റെ ചില കാര്യങ്ങൾ നമുക്ക് മുറാജഅ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഒന്നാമത്തെ റക്അത്ത് നൃത്തം പറഞ്ഞു, അതിനുശേഷം റുകൂഉ്, ഇഅ്തിദാല്, സുജൂദ്, സുജൂദിനിടയിലുള്ള ഇരുത്തം, രണ്ടാം സുജൂദ്, അവിടെ വരെയാണ് അവസാനമായി നാം പറഞ്ഞത്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞ കാര്യം ഇബാറത്ത് പൂർണ്ണമായി ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ثم ينهض للركعه الثانيه مكبرا معتمدا على ركبتيه قائما بدون جلوس، وهذا هو المشهور من مذهب الامام احمد. രണ്ടാം സുജൂദിനു ശേഷം, ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാം സുജൂദിനു ശേഷം രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇവിടെ ഷെയ്ഖ് പറയുന്ന അഭിപ്രായം അനുസരിച്ച് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന അഭിപ്രായമനുസരിച്ച് ഒരു വ്യക്തി ഒന്നാം റക്അത്തിലെ രണ്ടാം സുജൂദിൽ നിന്ന്, ഒന്നാമത്തെ റക്അത്തിലെ രണ്ട് സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം രണ്ട് കൈയിലും അവലംബിച്ചുകൊണ്ടാണ്, അഫ്വാൻ, രണ്ട് മുട്ടിലും അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. സുജൂദിൽ നിന്ന് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ ഹംബലി മദ്ഹബായിട്ട് സൂചിപ്പിക്കുന്നത്. ആ മസ്അല എന്താണെന്ന് മനസ്സിലായോ? മസ്അലയുടെ രൂപം അഥവാ നമ്മള് രണ്ടാമത്തെ സുജൂദ് ചെയ്യൂലേ, ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദ് ചെയ്തതിന് ശേഷം നമ്മള് ഒന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ കൈ കൊടുത്ത് കയ്യിൽ ഫലം കൊടുത്താണ് എഴുന്നേൽക്കേണ്ടത്, അതല്ല രണ്ടാമത്തെ സുജൂദിന് ശേഷം കുട്ടിൽ ഫലം കൊടുത്തിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. പക്ഷെ മനസ്സിലായോ? രണ്ടാം സുജൂദിന് ശേഷം രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കയ്യിലാണോ ബലം കൊടുക്കേണ്ടത്, അതല്ല മുട്ടിലാണോ ബലം കൊടുക്കേണ്ടത് എന്ന മസ്അലയാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. ഷെയ്ഖ് ഇവിടെ പറയുന്ന അഭിപ്രായം മുട്ടിലാണ് ബലം കൊടുക്കേണ്ടത് എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്ന അഭിപ്രായം മുട്ടിലാണ് ബലം കൊടുക്കേണ്ടത് എന്നാണ്. എന്നാൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ നോക്കിയാൽ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് أنه رأى النبي صلى الله عليه وسلم يصلي. مالك بن الحويرث رضي الله عنه نبي صلى الله عليه وسلم نذكرك 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 فإذا كان في وسر من صلاتي نذكرت لي أنام ركعات لنا لنام ركعات ليكم مونام ركعات لنا نعلام ركعات ليكم ويرم بول لم ينهل عفوا طيب ആ മസ്അലയുടെ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടാം സുജൂദിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യം കയ്യാണോ വെക്കേണ്ടത്, അതല്ല മുട്ടാണോ വെക്കേണ്ടത്, ആ ഒരു വിഷയത്തിലാണ് ഇവിടെ പറയുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഒന്നാമത്തെ വിഷയം. ഇതിൽ
ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ആദ്യം കൈയാണോ വെക്കേണ്ടത്? അതല്ല, അതിനു മുമ്പ് നമുക്കൊരു മസാലയുണ്ട്, അത് വിട്ടുപോയി. രണ്ട് സുജൂദിന് ശേഷം, ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാം സുജൂദിന് ശേഷം എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇരുത്തമുണ്ട്, എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇരുത്തമുണ്ട്, മനസ്സിലായോ? അതിനാണ് എന്ത് പറയുക? ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുക. ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുക. രണ്ട് സുജൂദ് കഴിഞ്ഞ് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഇരുത്തം, അതിനാണ് ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ജൽസത്തുൽ ഇസ്തിറാഹയുടെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് നിരുപാധികം സുന്നത്താണ്, ജൽസത്തുൽ ഇസ്തിറാഹ നിരുപാധികം സുന്നത്താണ്. ജൽസത്തുൽ ഇസ്തിറാഹ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ നേരത്തെ മസല വേറെ ചില ചിന്തകൾ വന്ന കാരണത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതാണ്. ജൽസത്തുൽ ഇസ്തിറാഹ എന്താണെന്ന് മനസ്സിലായോ? രണ്ട് സുജൂദ് കഴിഞ്ഞ് നമ്മൾ രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഇരുത്തം, ചെറുതായൊന്നും ഇരിക്കാറില്ലേ? അതിന്റെ രൂപം ഞാൻ കാണിച്ചു തരാം സംശയമില്ലാതിരിക്കാൻ. അപ്പൊ നമ്മൾ രണ്ട് സുജൂദ് കഴിഞ്ഞു, അതിനുശേഷം രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന മുമ്പ് ഇരുന്നിട്ടല്ലേ നിൽക്കാറ് അല്ലേ? ആ ഇരുത്തത്തിനാണ് ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് നിരുപാധികം സുന്നത്താണ്. അതാണ് ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ സെയ്ദ് റഹിമഹുള്ളയുടെ അഭിപ്രായം അതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അവസാന അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, അവരൊക്കെ പറയുന്നു ആ ഇരുത്തം സുന്നത്താണ്, നിരുപാധികം സുന്നത്താണ്. നിങ്ങൾ എപ്പോൾ നിസ്കരിച്ചാലും ആ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഹംബലി മദ്ഹബിലെ മദ്ഹബിന്റെ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ അത് നിരുപാധികം സുന്നത്തല്ല, അത് സുന്നത്തല്ല, അങ്ങനെ ഇരിക്കുക എന്നുള്ളത് സുന്നത്തല്ല. വേറെ ചില പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? ആവശ്യമാണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഇരിക്കേണ്ടതില്ല. ആവശ്യമാണെങ്കിൽ ഇരിക്കൽ സുന്നത്താണ്, അതല്ലെങ്കിൽ സുന്നത്തില്ല. ഇതുപോലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല തടിയുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കൽ സുന്നത്താണ്, അതല്ലെങ്കിൽ സുന്നത്തല്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന വീക്ഷണം. അപ്പൊ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ആ ഇരുത്തം നിരുപാധികം സുന്നത്താണ്, ആ ഇരുത്തം നിരുപാധികം സുന്നത്താണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ ഇരുത്തം സുന്നത്തേയല്ല. മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ആ ഇരുത്തം സുന്നത്താണ്, അതല്ലാത്ത ആളുകൾ രണ്ടാം സുജൂദിന് ശേഷം നേരെ എഴുന്നേറ്റ് നിൽക്കണം. മനസ്സിലായോ? ഈ മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും ഉള്ളത്. ഇതിലേതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെ കുറിച്ച് മാലിക് ബിൻ ഹുവൈലിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി, അദ്ദേഹം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടു. ഫഇദാ കാന ഫീ വിത്രിൻ മിൻ സലാത്തി, ഒന്നാം റക്അത്തിൽ നിന്ന് രണ്ടാം റക്അത്തിലേക്കും മൂന്നിൽ നിന്ന് നാലിലേക്കും എഴുന്നേൽക്കുമ്പോൾ, രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് എഴുന്നേൽക്കൂല, കാരണം അവിടെ ഒന്നാം തശഹുദ് ഉണ്ട്, അതുപോലെ തന്നെ നാലിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യം വരുന്നില്ല, അവിടെ നിസ്കാരം തീരുകയാണ്. അതുകൊണ്ട് ഒന്നാം റക്അത്തിൽ നിന്ന് രണ്ടാം റക്അത്തിലേക്കും മൂന്നിൽ നിന്ന് നാലിലേക്കും എഴുന്നേൽക്കുമ്പോൾ ലം യൻഹൗ ഹത്താ യസ്തവിയ ഖാഇദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത് വരെ എഴുന്നേൽക്കാറില്ലായിരുന്നു എന്ന് മാലിക് ബിൻ ഹുവൈലിസ് റളിയല്ലാഹു അൻഹു പറയുന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അഥവാ രണ്ട് സുജൂദ് കഴിഞ്ഞ് നമ്മൾ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പായി അവിടെ ഒന്ന് ഇരിക്കുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. അവിടെ ഇരിക്കുക എന്നുള്ളത് സുന്നത്താണ്, നിരുപാധികം സുന്നത്താണ്. നമുക്ക് ആരോഗ്യപരമായ ഒരു പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റ് സുജൂദിൽ എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിലും ആ ഇരുത്തം സുന്നത്താണ്. അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന ഒരു മസല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഇരുത്തത്തിൽ പ്രത്യേകിച്ച് ദിക്റുകൾ ഒന്നുമില്ല, ആ ഇരുത്തത്തിൽ പ്രത്യേകിച്ച് ദിക്റുകൾ ഒന്നുമില്ല. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം നമ്മൾ പറഞ്ഞില്ലേ, ആ രൂപത്തിൽ തന്നെ, അഥവാ നമ്മുടെ ഇടതുകാല് നാട്ടിവെക്കുക, കിടത്തിവെക്കുക, അതിന് മുകളിൽ ഇരിക്കുക, വലതുകാൽ നാട്ടിവെക്കുക, ആ രൂപത്തിൽ തന്നെയാണ് അവിടെയും ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുമ്പോഴാണ് ഈ ഇരുത്തം എന്ന് പറഞ്ഞു, മനസ്സിലാകുന്നുണ്ടോ? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുമ്പോഴാണ് ഈ ഇരുത്തം. രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന് നിൽക്കുന്നത് വരെയാണ് അതിന്റെ സമയം. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ എന്ന് പറയണം, അല്ലാഹു അക്ബർ എന്ന് പറയണം. അതൊന്നുകിൽ സുജൂദിൽ നിന്ന് ഉയർന്നയുടൻ അല്ലാഹു അക്ബർ എന്ന് പറയാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനം പൂർത്തീകരിക്കാം. അതല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഉയർന്ന് ഈ ഇരുത്തം ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? അല്ലാഹു അക്ബർ എന്ന് പറയാം. അഥവാ
നമ്മൾ സുജൂദിൽ പോയതിന് ശേഷം അതിനുശേഷം കാറ്റിൽ നിൽക്കുക, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സുജൂദിൽ നിന്ന് ഉയർന്നു ഇരിക്കുക, എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയും. മനസ്സിലായോ? ഈ രണ്ട് രൂപത്തിൽ ചെയ്യാം, ഒന്നുകിൽ ആദ്യം അള്ളാഹു അക്ബർ പറയാം, അല്ലെങ്കിൽ അവസാനം അള്ളാഹു അക്ബർ പറയാം. രണ്ടാം രൂപത്തിൽ ചെയ്യാം. കാരണം രണ്ടാം റക്അത്തിലേക്ക് വരുന്നതിന് മുമ്പായി അള്ളാഹു അക്ബർ പറയണം, അത്രയും അധികം അതിന് സമയമുണ്ട്. രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്ന് അടുത്ത റക്അത്തിൽ വന്ന് നിൽക്കുന്നതിനുള്ളിലാണ് അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടത്. അത് വേണമെങ്കിൽ തുടക്കത്തിൽ പറയാം, അല്ലെങ്കിൽ അവസാനത്തിൽ പറയാം. ചില ആളുകൾ, പ്രത്യേകിച്ച് ചില മസാജിദുകളിൽ ഇമാംമാരെന്ന് പറയും, നേരിട്ടിട്ട് അള്ളാഹു അക്ബർ എന്നിട്ടും, അതിന്റെ ആവശ്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. മനസ്സിലായോ? തൊയ്യ്. അതിനുശേഷം നമ്മൾ സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്ത്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റു അവിടെ ഇരുന്നു, അതിനുശേഷം റക്അത്തിലേക്ക്, രണ്ടാം റക്അത്തിലേക്ക് അല്ലെങ്കിൽ നാലാം റക്അത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ അവലംബിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കേണ്ടത്, അതല്ല മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കേണ്ടത്? നേരത്തെ പറഞ്ഞിരിക്കുന്ന മസല, കയ്യിൽ അവലംബിച്ചുകൊണ്ടാണോ അതല്ല മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കേണ്ടത്? ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് മാലിക് ബിനുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നതിൽ കാണാം. രണ്ട് കയ്യിൽ അവലംബിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാറുള്ളത്. രണ്ട് കയ്യിൽ അവലംബിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാറുള്ളത്. അതാണ് മാലിക്കി മദ്ഹബിന്റെയും ഷാഫിഈ മദ്ഹബിന്റെയും വീക്ഷണം. അതുപോലെ തന്നെ ഇമാം സുഹുരി, മക്ഹൂൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇമാം ഔസാഇ, സമീപകാലം ജീവിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, അവരൊക്കെ പറയുന്നു നമ്മൾ രണ്ട് സുജൂദ് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് വരുന്നതിന് മുമ്പായി കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. അവരുടെ തെളിവ് മാലിക് ബിനുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു എഴുന്നേൽക്കുന്ന സമയത്ത് മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്, കൈ അവലംബിച്ചുകൊണ്ടല്ല മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ഹദീസും സഹീഹായിട്ട് വന്നിട്ടില്ല. ഒരു ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിട്ടില്ല. അതാണ് ഹനഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം. അവർ പറയുന്നു മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്, മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ മുസന്നഫ് അബ്ദുർ റസ്സാഖിലും മുസന്നഫ് ഇബ്നു അബീ ശൈബയിലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മുസന്നഫ് അബ്ദുർ റസ്സാഖിലും മുസന്നഫ് ഇബ്നു അബീ ശൈബയിലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുട്ടിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേറ്റതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? അതിന്റെ രൂപങ്ങളൊക്കെ നമ്മൾ രണ്ട് സുജൂദ് കഴിഞ്ഞ് അതിനുശേഷമുള്ള ഇരുത്തത്തിന്റെ വിധി പറഞ്ഞു. എന്താണ് അതിന്റെ വിധി? രണ്ട് സുജൂദിന് ശേഷമുള്ള ഇരുത്തം സുന്നത്താണ്, നിരുപാധികം സുന്നത്താണ്, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും സുന്നത്താണ്. അതിനുശേഷം ഉയരുന്ന സമയത്ത് നമ്മൾ കയ്യാണോ മുട്ടാണോ അവലംബിക്കേണ്ടത്? കയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. കൈ അവലംബിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടത്. മുട്ട് അവലംബിക്കുക എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദാരി പിൻപറ്റലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ഒരു വ്യക്തി മുട്ടിൽ അവലംബിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാനോ അദ്ദേഹത്തിന് നിസ്കാരം ബാത്തിലാണോ എന്ന് ആക്ഷേപിക്കാനോ ഒന്നും പാടില്ല, അദ്ദേഹത്തിന് ആക്ഷേപിക്കാൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ, കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കൈ പ്രത്യേക ഏതെങ്കിലും രൂപത്തിൽ പിടിക്കേണ്ടതുണ്ടോ? കയ്യിൽ അവലംബിക്കുമ്പോൾ പ്രത്യേക രൂപങ്ങളിൽ കൈ പിടിക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റഹിമഹുല്ലയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കാന യഅജിനു എന്നാണ് ഹദീസ് വന്നിരിക്കുന്നത്. കാന യഅജിൻ, അറബി ഭാഷയിൽ യഅജിൻ എന്ന് പറഞ്ഞാൽ മാവ് കുഴക്കുന്നത് പോലെ കൈ അവലംബിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്ന് കാണാം. മാവ് കുഴക്കുന്നത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ കൈ വെച്ചുകൊണ്ട് അവലംബിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു എന്ന് പറയുന്ന ഹദീസ് ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് ദുർബലമാണ്, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് സ്വീകാര്യമാണ്.
ആ ഒരു കാര്യം ഒന്നാമതായി മനസ്സിലാക്കുക. ആ ഹദീസിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, മാവ് കുഴക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മാവ് കുഴക്കുമ്പോൾ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ കൈ തുറന്നിട്ടായിരിക്കും, കുറച്ചധികം ഉണ്ടെങ്കിൽ കൈ പൂട്ടിയിട്ടായിരിക്കും. പല രൂപത്തിലും അത് സംഭവിക്കാം, പല രൂപത്തിലും അത് സംഭവിക്കാം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, കൈ അടച്ചുകൊണ്ടാണ് നിലത്ത് അവലംബിച്ച് എഴുന്നേൽക്കേണ്ടത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഏത് രൂപത്തിലാണെങ്കിലും ചെയ്യാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, വേണമെങ്കിൽ കൈവെക്കാം, വിരലുകൾ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കാം, ഔ അല റാഹ, അല്ലെങ്കിൽ നമ്മുടെ കൈപ്പത്തി നിലത്ത് വെച്ചുകൊണ്ട് എഴുന്നേൽക്കാം, ഏത് രൂപത്തിലാണെങ്കിലും എഴുന്നേൽക്കാമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ സുജൂദിൽ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കിയിട്ട് മുഷ്ടി ഇങ്ങനെ മടക്കിയ രൂപത്തിൽ, അതാണ് സുന്നത്ത്, അതല്ലാത്തതൊന്നും സുന്നത്തല്ല എന്ന വാദം അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, നിസ്കാരം എന്നുള്ളത് ശരീഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശരീഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നടും തൂണാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സാധാരണ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നതാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നിസ്കാരം ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ബുഖാരിയിലുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമുണ്ട്, സുനൻ തിർമിദിയിലുണ്ട്, ഇബ്നു മാജയിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് മാവ് കുഴക്കുന്നത് പോലെ എഴുന്നേൽക്കണമെന്ന റിവായത്ത് വന്നിരിക്കുന്നത് എവിടെയാണ്? ഗരീബുൽ ഹദീസ് അഥവാ ഹദീസിന്റെ ചില വാക്കുകൾ വിശദീകരിക്കുന്ന ഹദീസിന്റെ കിതാബുകളിലല്ല, ഹദീസിന്റെ പ്രധാനപ്പെട്ട കിതാബുകളിൽ വരുന്നതിന് പകരം ഹദീസുകളിലെ വാക്കുകളിലുള്ള സംശയങ്ങൾ വിശദീകരിക്കുന്ന ഇമാം ഇബ്രാഹിം അൽ ഹർബി റഹിമഹുള്ളയുടെ ഗരീബുൽ ഹദീസിലാണ് ഇങ്ങനെ മാവ് കുഴക്കുന്ന രൂപത്തിൽ എന്ന ഹദീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറയുന്നു, പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരാതെ ഈ ഒരു കിതാബിൽ വന്നത് ആ ഹദീസ് ദുർബലമാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. പ്രധാനപ്പെട്ട ബുഖാരിയിലോ മുസ്ലിമിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സുനനുകളിലോ അല്ലെങ്കിൽ ഇമാം ദാരിമിയുടെ സുനനിലോ ഇമാം തുബ്രാനിയുടെ മഅജ്മുകളിലോ ഒന്നും വരാതെ ഇത്തരത്തിൽ ഗരീബുൽ ഹദീസിൽ ആ ഹദീസ് വന്നിരിക്കുന്നത് അതിന്റെ ദുർബലതയെ സൂചിപ്പിക്കുന്നു എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ എന്തിരുന്നാലും ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മസ്അലയുടെ ആകെ ചുരുക്കം എന്താണ്? സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. മുട്ട അവലംബിക്കൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ കൈ അവലംബിച്ച് എഴുന്നേൽക്കുമ്പോൾ കൈ എങ്ങനെ വെക്കണം? മടക്കിയിട്ടാണോ വെക്കേണ്ടത്? തുറന്നിട്ടാണോ വെക്കേണ്ടത്? ആ വിഷയത്തിൽ വ്യക്തമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വന്നിരിക്കുന്ന ഹദീസ് തന്നെ മാവ് കുഴക്കുന്നു എന്ന രൂപത്തിലാണ്. അതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ സാധ്യതയുള്ളതാണ്. കൈ മടക്കാനും കൈ തുറന്നിരിക്കാനുമൊക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുന്നത് വരെ പറഞ്ഞു അല്ലേ, മനസ്സിലായോ എല്ലാവർക്കും? രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റതിന് ശേഷം വഫിർ റകഅത്തി സാനിയ യഫഅലു കമാ യഫഅലു ഫിർ റകഅത്തിൽ ഉല, ഒന്നാമത്തെ റക്അത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് രണ്ടാം റക്അത്തിലും. ഇല്ലാ ഫീ ഷൈഇൻ വാഹിദ്, ഒരു കാര്യത്തിൽ ഒഴികെ. വഹുവൽ ഇസ്തിഫ്താഹ്, ദുആഉൽ ഇസ്തിഫ്താഹ് രണ്ടാം റക്അത്തിൽ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടാം റക്അത്തിലേക്ക് വന്നാൽ വീണ്ടും വജ്ജഹ്തു അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. വഅമ്മ തഅവ്വുൽ, പാരായണം ചെയ്യുന്നതിന് മുമ്പ്, ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നുള്ളതിൽ ഫഫീഹി ഖിലാഫുൻ ബൈനൽ ഉലമാ, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഏറ്റവും ശരിയായ അഭിപ്രായം എന്താ? എല്ലാ റക്അത്തിലും ഓതലാണ്. കാരണം അല്ലാഹു പറഞ്ഞു, ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാ, നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഓതുക. അത് രണ്ടാം റക്അത്തിലാണെങ്കിലും മൂന്നിലാണെങ്കിലും നാലിലാണെങ്കിലും ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിആദ ഓതുക. ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിആദ ഓതുക. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഷെയ്ഖ് പറയുകയാണ്, ഫൈദാ സല്ല റകഅത്ത് അസ്സാനിയ, അങ്ങനെ രണ്ടാമത്തെ റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ജലസ ലിത്തശഹുദ്, തശഹുദിന് വേണ്ടി ഇരിക്കണം. ജലസ ലിത്തശഹുദ്, തശഹുദിന് വേണ്ടി ഇരിക്കണം. അഥവാ ഒന്നാമത്തെ തശഹുദ്, ഒന്നാമത്തെ തശഹുദ്, അതിന്റെ വിധി എന്താണ്? വാജിബാണ്. ഒന്നാമത്തെ തശഹുദ് വാജിബാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മനഃപൂർവ്വം ഒഴിവാക്കി പോയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. പിന്നെന്താ ചെയ്യുക? വീണ്ടും തശഹുദ് ഓതണം അല്ലേ? സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. എപ്പോഴാണ് വീണ്ടും അത് വീണ്ടെടുക്കേണ്ടത്? റുക്നാണെങ്കിലാണ് വീണ്ടും അത് വീണ്ടെടുക്കേണ്ടത്. ഒന്നാമത്തെ തശഹൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. ഒന്നാമത്തെ തശഹൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. അതാണ് ഹനഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും ഒക്കെ വീക്ഷണം. അതാണ് ഹനഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം. സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി, മുഹമ്മദ് അലി ആദം അൽ അസ്യൂബി റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ വീക്ഷണം എന്താണ്? ഒന്നാമത്തെ തശഹൂദ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസാഇ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, ഇദാ ഖഅഅത്തും ഫീ കുല്ലി റകഅതൈൻ ഫഖൂലു അത്തഹിയ്യാതു ലില്ലാ. നിങ്ങൾ രണ്ട് റകഅത്തിൽ ഇരുന്നാൽ അത്തഹിയ്യാത്ത് ഓതണം, അഥവാ രണ്ടാമത്തെ റകഅത്തിൽ നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം നസാഇ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാമത്തെ തശഹുദിന്റെ വിധി എന്താ? അത് വാജിബാണ്. അഥവാ ഒരു വ്യക്തി ഒന്നാമത്തെ തശഹുദ് ഒഴിവാക്കി പോയി മൂന്നാം റകഅത്തിലേക്ക് എഴുന്നേറ്റാൽ അദ്ദേഹം സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി, അതല്ലാതെ തിരിച്ചു മടങ്ങി വരേണ്ട ആവശ്യമില്ല. സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി, അദ്ദേഹം തിരിച്ച് മടങ്ങി വരേണ്ട ആവശ്യമില്ല. റുക്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ മടങ്ങി വരണം, അടുത്ത റകഅത്തിൽ ആ സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ റകഅത്ത് ബാത്തിലായിട്ടാണ് പരിഗണിക്കുക. തയ്യിബ്. ഒന്നാമത്തെ തശഹുദിന്റെ വിധി അത് വാജിബാണ്, ചില പണ്ഡിതന്മാർ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ തശഹുദിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഒന്നാമത്തെ തശഹുദിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, ഇടതേ കാല് കിടത്തി വെക്കുകയും അതിലിരിക്കുക, വലത്തെ കാല് നാട്ടിവെക്കുകയും ചെയ്യുക. അതിന്റെ രൂപം എല്ലാവർക്കും അറിയില്ലേ? ഇടത്തെ കാൽ കിടത്തി വെച്ച് അതിന് മുകളിൽ ഇരിക്കുകയും വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു രൂപം ഇഫ്തിറാഷിൽ വന്നിരിക്കുന്നത്, ഇടത്തെ കാൽ കിടത്തി വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുകയും വലത്തെ കാൽ കിടത്തി വെക്കുകയും ചെയ്യുക. അത് നാട്ടിവെക്കാതെ കിടത്തി വെക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെ നാട്ടിവെക്കാതെ കിടത്തി വെക്കുകയും ചെയ്യുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹൂദിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഖാഅ്, നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, ഇഖാഅ് തശഹൂദിൽ സുന്നത്താണോ അഥവാ രണ്ട് കാലും നാട്ടിവെച്ച് അതിന്റെ മടമിന് മുകളിൽ ഇരിക്കൽ തശഹൂദിൽ സുന്നത്തല്ല? ഏതിലാണ് സുന്നത്ത്? സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ. എന്താണ് തെളിവ്? തെളിവെന്താ? ആരും ദർസ് മുറാജാ ചെയ്തില്ല അല്ലേ? തെളിവെന്താ? രണ്ട് തെളിവുകള പറഞ്ഞത്. ഒന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയും ഹാദിഹി സുന്ന എന്ന് പറയുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, സഹീ മുസ്ലിമിൽ. മറ്റൊന്ന്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇന്നഹു മിനസ് സുന്ന, അത് സുന്നത്താണെന്ന് പറയുകയും ചെയ്തു. ഇമാം തബറാനി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന, അതുപോലെ തന്നെ സഹാബിയൊക്കെ ഉദ്ധരിക്കുന്ന അസറാണ്. അപ്പോൾ രണ്ട് സുജൂദിനിടയിൽ കാല് നാട്ടിവെച്ച് മടമിൻ മുകളിൽ ഇരിക്കൽ സുന്നത്താണ്. പക്ഷേ ഒന്നാമത്തെ തശഹൂദിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ആ ഒരു രണ്ട് സുജൂദിനിടയിലല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഇരിക്കാൻ പാടില്ല. രണ്ട് സുജൂദിനിടയിലല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും നിസ്കാരത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ആ ഇരുത്തത്തിന്റെ രൂപം എല്ലാവർക്കും ഓർമ്മയില്ലേ? എങ്ങനെയാ? രണ്ട് കാല് നാട്ടിവെച്ച് മടമിൻ മുകളിൽ ഇരിക്കുക. കാണിക്കണ്ടാലോ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. തയ്യിബ്. ഇനി ഒന്നാമത്തെ തശഹൂദിൽ നമ്മൾ എങ്ങനെയാണ് കൈവയ്ക്കേണ്ടത്? ഒന്നാമത്തെ തശഹൂദിൽ നമ്മൾ എങ്ങനെയാണ് കൈവയ്ക്കേണ്ടത്? ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് കാണാം. തശഹൂദിൽ എങ്ങനെയാണ് കൈവയ്ക്കേണ്ടത് എന്ന വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത ഹദീസുകൾ സ്ഥിരപ്പെട്ടതായി കാണാം. ഒന്നാമത്തെ രൂപം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. വളഅ യദഹു അൽയുംന അലാ റുക്ബതിഹി അൽയുംന വൽ ഇസ്റ അലാ ഇസ്റ. നമ്മുടെ വലതു കൈ വലത് കാലിന്റെ മുട്ടിലും ഇടത് കൈ ഇടത് കാലിന്റെ മുട്ടിലും ചേർത്ത് വെക്കുക. രണ്ട് മുട്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തശഹൂദിൽ വെക്കുക. ഇതാണ് ഒരു രൂപം, അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം അബ്ദുല്ലാഹിബ്നു സുബൈരിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന, ഇമാം മുസ്ലിമിന്റെ അരികിൽ തന്നെ സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു രൂപം, നമ്മുടെ രണ്ട് കൈയും തുടയിൽ വെക്കുക. രണ്ട് കൈയും തുടയിൽ വെക്കുക. മനസ്സിലായോ? രണ്ട് രൂപങ്ങൾ മനസ്സിലായില്ലേ? തുടയിൽ വെക്കുക, ഒന്നുകിൽ രണ്ട് കൈയും മുട്ടിൽ വെക്കുക, അല്ലെങ്കിൽ രണ്ട് കൈയും തുടയിൽ വെക്കുക. മൂന്നാമത്തെ രൂപം എന്നുള്ളത് അതും അബ്ദുല്ലാഹിബ്നു സുബൈരിൽ നിന്ന് ഇമാം മുസ്ലിമിന്റെ അരികിൽ സ്ഥിരപ്പെട്ടതാണ്. യുൽഖീമു കഫഹുൽ യുസ്റ റുക്ബത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ മുട്ടിൽ. യുൽഖീമു എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലുഖ്മ എന്ന് പറഞ്ഞാൽ ഒരു പിടി ഭക്ഷണത്തിനാ പറയാം. അപ്പൊ നമ്മളൊരു പിടി ഭക്ഷണം നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് വെക്കാറുള്ളത്, ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടിൽ വെക്കാറുണ്ട്. അഥവാ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ, മുട്ട് പിടിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് മൂന്ന് രൂപങ്ങളാ പറഞ്ഞത്. ഒന്നുകിൽ നമുക്ക് തുടയുടെ ഭാഗത്ത് വെക്കാം, അതല്ലെങ്കിൽ മുട്ടിൽ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് മുട്ട് പിടിക്കുന്ന രൂപത്തിൽ വെക്കാം, മുട്ട് പിടിക്കുന്ന രൂപത്തിൽ വെക്കാം. ഈ മൂന്ന് രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നാലാമത്തെ രൂപം എന്താണ്? നാലാമത്തെ രൂപം നമ്മുടെ ഇടത് കൈ മുട്ടിന്റെ മുകളിലും വലത് കൈ തുടയുടെ ഭാഗത്തായിട്ട് വെക്കുക. ഇടത് കൈ മുട്ടിന്റെ മുകളിലും വലത് കൈ തുടയുടെ ഭാഗത്ത് വെക്കുക. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലായോ? നാല് രൂപങ്ങൾ, ഒന്നുകിൽ രണ്ട് കൈയും തുടയുടെ മുകളിൽ, അല്ലെങ്കിൽ രണ്ട് കൈയും മുട്ടിന്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ കൈ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ അഥവാ കൈ കുറച്ച് ഇറക്കിയിട്ട രൂപത്തിൽ. നാലാമത്തേത് ഇടത് കൈ കാൽമുട്ടിലും വലത് കൈ തുടയുടെ ഭാഗത്തും. ഈ നാല് രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ നാല് രൂപത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സുന്നത്തുകൾ എന്താ ചെയ്യേണ്ടത്? തനവുഉൽ ഇബാദത്ത്, വ്യത്യസ്തമായി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു തവണ മുട്ടിൽ വെക്കുക, ഒരു തവണ തുടയിൽ വെക്കുക, ഒരു തവണ കൈ താഴ്ത്തിട്ടുകൊണ്ട് വെക്കുക, അഥവാ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ വെക്കുക. ഇങ്ങനെ മാറി മാറി ചെയ്താൽ എല്ലാ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് പല ആളുകൾക്കും അതൊന്നും അറിയില്ല, ഇങ്ങനെ കൈ വെക്കും എവിടെയാണെന്നൊരു ശ്രദ്ധയുമില്ല. അങ്ങനെ വെക്കരുത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇനി നമ്മുടെ കൈ വിരലുകൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് തശഹൂദിൽ? രണ്ട് രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ രൂപം വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. നമ്മുടെ ചെറുവിരലും അതിനുശേഷമുള്ള വിരലും മടക്കി വെക്കുക, കൂട്ടിവെക്കുക. എന്നിട്ട് നമ്മുടെ എന്താ പറയാ, നടുവിരലും അതുപോലെ തന്നെ തള്ളവിരലും റൗണ്ടാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ടിങ്ങനെ വെക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു രൂപം വായിൽ ഇബ്നു ഹുജറിന്റെ ഹദീസിൽ. മനസ്സിലായോ? ചെറുവിരലും അതിനുശേഷമുള്ള വിരലും പൂർണ്ണമായി മടക്കുക, നടുവിരലും തള്ളവിരലും ഈ രൂപത്തിൽ ഒരു റൗണ്ടാകുന്ന രൂപത്തിൽ പിടിക്കുക, എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്നു, എല്ലാ വിരലുകളും പൂട്ടിവെച്ച് ചൂണ്ടുവിരൽ മാത്രം ചൂണ്ടിവെക്കുക. എല്ലാ വിരലുകളും പൂട്ടിവെച്ച് ചൂണ്ടുവിരൽ മാത്രം ചൂണ്ടിവെക്കുക. ഈ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നുകിൽ ഇങ്ങനെ, അതല്ലെങ്കിൽ ഇങ്ങനെ, ഈ രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്? തശഹൂദിൽ പ്രവേശിച്ച ഉടൻ തന്നെ വിരൽ ഉയർത്തി വെക്കണം. തശഹൂദിൽ നമ്മൾ ഇരിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ വിരൽ ഉയർത്തി വെക്കണം. ചില ആളുകൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അപ്പോൻ ചില ഫുഖഹാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത് എന്നതിന് തെളിവില്ല. മറിച്ച് തെളിവുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് തശഹൂദിലായിരിക്കെ വിരൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. തശഹൂദിലായിരിക്കെ വിരൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല കാര്യങ്ങൾ? തശഹൂദിൽ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു, ഇരുത്തത്തിന്റെ രണ്ട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു, കൈ വെക്കേണ്ടതിന്റെ നാല് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു, വിരലുകൾ വെക്കേണ്ടതിന്റെ രണ്ട് രൂപങ്ങളും നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് അവസാനം ചോദിക്കുക. അതിനുശേഷം വയഖറഉ തശഹൂദ്, അങ്ങനെ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യുക? തശഹൂദ് ഓതുക. വഖദ് വറദ ഫീഹി സിഫാത്തുൻ മുതഅദ്ദിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹൂദിന് വ്യത്യസ്ത രൂപങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹൂദിന് വ്യത്യസ്തമായ രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില രൂപങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ അധികാരികളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പറായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം കേൾക്കുക, മനസ്സിലാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ അത് കിട്ടിയാൽ പഠിക്കുക. പ്രധാനമായും തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാല് രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന തശഹൂദ് എന്താണത്? അത്തഹിയ്യാത്തു ലില്ലാഹ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയാണോ നമ്മൾ പറയാറുള്ളത്? ഇതിൽ ഏതെങ്കിലും ഒരു രൂപമായിട്ട് നമ്മൾ പറയുന്നതിന് സാദൃശ്യമുണ്ടോ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് വന്നിരിക്കുന്നത് അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹ് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. ഇതാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന തശഹൂദ്. ഇതാണ് വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രബലമായ തശഹൂദ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഏറ്റവും അധികം സ്വീകരിച്ചിരിക്കുന്നതും ഈ ഒരു തശഹൂദാണ്, ഇബ്നു മസ്ഊദിൽ നിന്ന്. രണ്ടാമത്തെ രൂപം ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന തശഹൂദാണ്. ഇമാം മുസ്ലിം റഹിമഹുന്ന് ഉദ്ധരിക്കുന്നു അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അവരൊക്കെ ഈ ഒരു തശഹൂദിനാണ് മുൻഗണന നൽകിയിരുന്നത്. രണ്ട് തശഹൂദ് പറഞ്ഞു. മൂന്നാമത്തേത് അബൂ മൂസൽ അശ്ഇരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്നതാണ് അത്തഹിയ്യാത്തു ത്വയ്യിബാത്തു സ്സലവാത്തു ലില്ലാഹ് അത്തഹിയ്യാത്തു ത്വയ്യിബാത്തു സ്സലവാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. നാലാമത്തെ രൂപം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അദ്ദേഹം മിമ്പറിൽ കയറി ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു തശഹൂദാണ്. എന്താണ് അതിന്റെ രൂപം? അത്തഹിയ്യാത്തു ലില്ലാഹ് അസ്സാകിയാത്തു ലില്ലാഹ് അത്തയ്യിബാത്തു സ്സലവാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. ഇതാണ് ഇമാം മാലിക് റഹിമഹുല്ലയൊക്കെ മുൻഗണന നൽകാറുള്ള തശഹൂദ്. ഇത് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അവസാന തശഹൂദൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ചില ആളുകൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എത്ര വർഷമായി നമ്മൾ നിസ്കരിക്കുന്നു, നിസ്കാരത്തെ കുറിച്ച് പോലും വ്യക്തമായ ധാരണ നമുക്കില്ല. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന സുന്നത്തുകൾ, അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, അതിനെ കുറിച്ച് ധാരണ നമുക്കില്ല. എന്നിട്ട് നമ്മുടെ ചർച്ചകളോ വലിയ വലിയ വിഷയങ്ങൾ, അനാവശ്യമായ കുറെ കാര്യങ്ങൾ, വേണ്ടാത്ത കുറെ തർക്കങ്ങൾ, ഇതിലാണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ നിസ്കാരം, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല രൂപത്തിൽ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ നമ്മളിലൂടെ ഈ ഭൂമിയിൽ ഹയാത്താക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ നാല് തശഹൂദിന്റെ രൂപങ്ങൾ നമ്മൾ പഠിക്കുക, അങ്ങനെ മാറി മാറി അത് ചെയ്യുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിക്കൊണ്ടാണ് ജനങ്ങൾക്ക് തഹിയ്യാത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അത്തഹിയ്യാത്തു ലില്ലാഹ് അസ്സാകിയാത്തു ലില്ലാഹ് ഇതൊക്കെ നമ്മൾ പറയാറുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ തഹിയ്യാത്തിന്റെ രൂപങ്ങൾ, തശഹൂദിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പഠിക്കാനും അത് പറയാനും നമ്മൾ പരിശ്രമിക്കുക. അത് ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് അതിന്റെ പേപ്പർ ഇൻഷാല്ല നൽകാം. തയ്യം. ഇനി ഒന്നാമത്തെ തശഹൂദിന് ശേഷം, ഒന്നാമത്തെ തശഹൂദിന്റെ ഹുക്കം എന്താണ്? വാജിബാണ്. അതിനുശേഷം തശഹൂദ് ഇതുവരെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അതിനുശേഷം സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒന്നാം തശഹൂദിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാം തശഹൂദിൽ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാമത്തെ തശഹൂദിൽ അഥവാ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അവിടെ നിർത്തുക. സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. അതിനുശേഷം സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിർ റകഅതൈൻ കഅന്നഹു അലർ റൗഫ്. ഇമാം നസഈ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് റകഅത്തിനിടയിലുള്ള ഇരുത്തത്തിൽ ചുട്ടുപൊഴിപ്പിച്ച കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കാറ് എന്ന് പറഞ്ഞാൽ അധികം ദൈർഘ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറില്ല. അധികം ദൈർഘ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാറില്ല. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഇബ്നു അബീ ശൈബ ഇമാം അബ്ദുർ റസാഖ് സനഅനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അവർ ചുട്ടുപൊഴിപ്പിച്ച കല്ലിൻ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് രണ്ട് റക്അത്തിനിടയിൽ ഇരിക്കാറ്. അഥവാ അവിടെ തശഹുദ് മാത്രമാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്, തശഹുദ് മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞു, ലാ യസീദു അല തശഹുദി ശൈഅ, തശഹുദിന്റെ മുകളിൽ ഒന്നും അധികരിപ്പിക്കേണ്ടതില്ല. വ അലൈഹിൽ അമൽ, അതാണ് മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തു വന്നിരിക്കുന്ന അമൽ എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? ഇപ്പൊ ഇന്ന് ചില ആളുകളുടെ ധാരണ എന്താ, നമ്മൾ രണ്ടാം ഒന്നാമത്തെ തശഹുദിലും രണ്ടാമത്തെ ഇരുന്നാൽ അവിടെ ചെല്ലുന്നതൊക്കെ തശഹുദാണ് എന്നാണ്. വാസ്തവത്തിൽ തശഹുദ് എന്ന് പറയുന്നത് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു വരെയാണ്. അതിനുശേഷമുള്ളത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സലാത്താണ്. അതിനുശേഷമുള്ള അല്ലാഹുമ്മ ഇന്നി ഔദു ബിക എന്ന് പറയുന്ന കാവൽ തേടുകൾ ദുആയാണ്. ഇപ്പൊ മൂന്ന് കാര്യങ്ങളുണ്ട്, തശഹുദ്, സലാത്ത്, ദുആ. ഇവിടെ ഒന്നാമത്തെ രണ്ടര കാലത്തിന് ശേഷമുള്ള ഇരുത്തത്തിൽ തശഹുദ് മാത്രമേ പറയേണ്ടതുള്ളൂ. സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബികളിൽ നിന്നോ സ്ഥിരപ്പെട്ടു വരാത്തതാണ്. ഇൽമിയായ അമാനത്തിന് വേണ്ടി സൂചിപ്പിക്കട്ടെ, ആ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പൊ രണ്ടാമത്തെ റകഅത്ത് കഴിഞ്ഞു, അവിടെ തശഹൂദിൽ നമ്മൾ ഇരുന്നു, അവിടെ കൈവെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം തശഹൂദ് പാരായണം ചെയ്യുക, നാലാലൊരു രൂപത്തിൽ തശഹൂദ് പാരായണം ചെയ്യുക. അതിനുശേഷം വൈൻ കാന ഫീ സുലാസിയത്തിൻ ഔ റുബാഇയ ഖാമ ബഅദ തശഹൂദിൽ അവ്വലി റാഫിഅൻ യദഹു കമാ റഫഅഹ ഇൻദ തക്ബീറത്തിൽ ഇഹ്റാം. രണ്ടാമത്തെ റകഅത്തിൽ നിന്ന് മൂന്നാമത്തെ റകഅത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വരിക. കൈ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വരിക. എവിടെ വരെ കൈ ഉയർത്തേണ്ടത്? ഒന്നുകിൽ ഷോൾഡറിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ. മാലിക് ഇബ്നുൽ ഹുവൈരിസിന്റെയും അബ്ദുല്ലാഹിബ്നു ഉമറിന്റെയും ഹദീസിൽ വന്നിരിക്കുന്നത് പോലെ ഇവിടെ കൈ ഉയർത്തൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് അവിടെ കൈ ഉയർത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി അവിടെ കൈ ഉയർത്താറുണ്ട്. മനസ്സിലായില്ലേ? തശഹൂദിൽ നിന്ന് മൂന്നാം റക്അത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പതിവായി കൈ ഉയർത്താറുണ്ട്. പതിവായിട്ട് കൈ ഉയർത്താറുള്ള നാല് സ്ഥലങ്ങൾ ഏതൊക്കെയാ? തക്ബീറത്തുൽ ഇഹ്റാം, റുക്കുഅയിലേക്ക് പോകുമ്പോൾ, റുക്കുഅയിൽ നിന്ന് ഉയരുമ്പോൾ, രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാം റക്അത്തിലേക്ക് വരുമ്പോൾ. ഇനി സുജൂദിലൊക്കെ കൈ ഉയർത്താമോ? ഉയർത്തൽ അനുവദനീയമാണ്, ഇടക്കൊക്കെ ഉയർത്തൽ അനുവദനീയമാണ്. മാലിക് ഇബ്നുൽ ഹുവൈരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിയതായി പറയുന്നത് ഇമാം നസഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഷെയ്ഖ് അബ്ബാദും ഷെയ്ഖ് അലി ആദം അൽ എത്യോപ്യയും ഒക്കെ അങ്ങനെ ചെയ്യൽ, ഇടക്കൊക്കെ ചെയ്യൽ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. തയ്യിബ്, അതുവരെ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് വന്നു, അതിനുശേഷം കൈ കെട്ടണം. അതും നമ്മളെന്ന് പറഞ്ഞു, കൈ എവിടെയാണെങ്കിലും കെട്ടാം, അതല്ലാതെ നെഞ്ചിന്റെ മുകളിൽ കെട്ടണം എന്നില്ല, അത് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഫാത്തിഹ ഓതും. ഫാത്തിഹയ്ക്ക് ശേഷം മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാമോ? ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, വൈൻ ഖറഅ അഹ്യാനൻ ലിവുറൂദിഹി ഫീ ളാഹിരി വൈൻ ഖറഅ അഹ്യാനൻ ഫലാ ബഅസ് ലിവുറൂദിഹി ഫീ ളാഹിരി ഹദീഥി അബീ സഈദിൻ അൽഖുദ്രി. ഇടക്കൊക്കെ ഒരു വ്യക്തി സൂറത്ത് ഓതുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ സഹോദരങ്ങളെ ബാറകല്ലാഹു ഫീക്കും, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് നാല് റകഅത്തുകളിൽ, ഇനി മഗ്രിബ് നിസ്കാരമാണെങ്കിൽ മൂന്നാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു, കാന യഖറഉ ഫിർ റകഅതൈനിൽ ഉഖറയൈനി ബിഫാതിഹത്തിൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് നാല് റക്അത്തുകളിൽ ഫാത്തിഹ മാത്രമേ ഓതാറുള്ളൂ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവേ എന്തേ ഓതാറുള്ളൂ? ഫാത്തിഹ മാത്രം. എന്നാൽ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന യഖറഉ ഫിൽ ഉഖറയൈൻ ഖദ 15 ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 ആയത്തുകൾ ഓതുന്ന സമയമൊക്കെ എടുത്തുകൊണ്ട് മറ്റു ചില സൂറത്തുകളും ഓതാറുണ്ട് എന്നാര് പറയുന്നു? അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസിന്റെ വിധി എന്താ? സഹീഹാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്ന് നാല് റകഅത്തുകളിൽ പ്രവാചകൻ ഫാത്തിഹ മാത്രമേ ഓതാറുള്ളൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 റകഅത്തുകളിൽ ഓതാറുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് ഹദീസ് ബാഹ്യമായി നോക്കുമ്പോൾ വൈരുദ്ധ്യമായിട്ട് തോന്നും. അബൂ ഖതാദ പറയുന്നു 3-4 ഓതാറില്ല, അബൂ സഈദ് പറയുന്നു ഓതാറുണ്ട്. എന്താണ് അതിന്റെ മറുപടി? ഇമാം സനഅനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുബുലു സലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, തകൂനു സിയാദതു അലൈഹിമാ ഫീ തകൂനു സിയാദതു അലൈഹാ ഫീഹിമാ സുന്ന. ഫാത്തിഹക്ക് പുറമെ സൂറ തോതൽ സുന്നത്താണ്, പക്ഷേ തുഫഅലു അഹ്യാനൻ വതുത്രകു അഹ്യാനൻ, ചിലപ്പോഴൊക്കെ ഓതാം ചിലപ്പോൾ ഓതാതിരിക്കാം. അതാകുമ്പോൾ രണ്ട് ഹദീസ് അനുസരിച്ച് നമ്മൾ അമൽ ചെയ്തു, മനസ്സിലായോ? 3-4 റകഅത്തുകളിൽ ഇടക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫാത്തിഹക്ക് ശേഷം സൂറ തോതാം. അത് പ്രവാചകരിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അബൂ സഈദ് അൽ ഖുദ്രി ഉദ്ധരിക്കുന്നത് പോലെ ഇടക്ക് നമുക്ക് സൂറ തോതുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിരന്തരം സ്ഥിരമായിട്ട് സൂറ തോതാതിരിക്കലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സൂറ തോതുകയോ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? ഇടക്ക് ഓതുക, ഇടക്ക് ഓതാതിരിക്കുക. ദുഹ്ർ നിസ്കാരത്തിൽ അല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിൽ 3-4 റകഅത്തിൽ, ഇപ്പൊ നമ്മൾ ഫാത്തിഹ ഓതി ഇമാം റുക്കുഅയിലേക്ക് പോയില്ല, നമുക്ക് സമയമുണ്ട്, എന്തെങ്കിലും ചെറിയ സൂറ തോതാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ആ ഒരു അഭിപ്രായത്തിലേക്കാണ് ഇമാം തഹാവി, അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം, സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് അവിടെ 3-ാമത്തെ റകഅത്തിൽ വന്നു, ഫാത്തിഹ ഓതി, അതിനുശേഷം സൂറത്തിന്റെ വിധി നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? 1-ാമത്തെ റകഅത്തിൽ പറഞ്ഞതുപോലെ റുക്കുഅയിലേക്ക് പോവുക, ഇഅ്തിദാൽ വരിക, 2 സുജൂദ്, പിന്നെ 4-ാമത്തെ റകഅത്ത് അതുപോലെ തന്നെയാണ്. 4-ാമത്തെ റകഅത്തിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കും. 4-ാമത്തെ റകഅത്തിൽ 2 സുജൂദ് ചെയ്തതിന് ശേഷം നമ്മൾ ഇരിക്കും. ഏതിരുത്താണ് ഇരിക്കേണ്ടത്? തവറുക്കിന്റെ ഇരുത്തം. യജ്ലിസു മുതവർരികൻ, തവറുക്കിന്റെ ഇരുത്തം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇഫ്തിറാഷ് അതുപോലെ തവറുക്ക്, അതിന്റെയൊക്കെ ഹുക്കും എന്താ? സുന്നത്താണ്. അതിന്റെയൊക്കെ ഹുക്കും സുന്നത്താണ്. തവറുക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. തവറുക്കിന്റെ ഇരുത്തത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 രൂപങ്ങളാണ് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അത് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതിനുശേഷം ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1-ാമത്തെ രൂപം, നമ്മുടെ വലത് കാൽ നാട്ടിവെക്കുകയും ഇടത് കാൽ വലത് കാലിന്റെ കണങ്കാലിലൂടെ പുറത്തേക്കിടുകയും ചെയ്യുക. നമ്മുടെ പിറകു വശത്തിരിക്കുക, എന്നിട്ട് വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാൽ വലത് കാലിന്റെ കണങ്കാലിലൂടെ പുറത്തേക്കിടുക, അതാണ് ഒരു രൂപം. മനസ്സിലായോ? അത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹിയിൽ നിന്ന്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹിയുടെ അരികിൽ അബൂ ഹമൈദ് അസ്സഈദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അഥവാ നമ്മുടെ വലത് കാൽ ഇങ്ങനെ നാട്ടിവെക്കുക, വലത് കാൽ നാട്ടിവെക്കുക, ഇടത് കാൽ നമ്മുടെ പിറകു വശത്തിരിക്കുക, നമ്മുടെ പിറകു വശത്ത് നിലത്തിരിക്കുകയും വലത് കാൽ നാട്ടിവെച്ച് വലത് കാലിന്റെ കണങ്കാലിലൂടെ ഇടത് കാൽ പുറത്തേക്കിടുകയും ചെയ്യുക, അതാണ് ഒരു രൂപം. 2-ാമത്തെ രൂപം, നമ്മുടെ രണ്ട് കാലും കിടത്തി വെക്കുക, എന്നിട്ട് നമ്മുടെ പിറകു വശത്തിരിക്കുക. രണ്ട് കാലും കിടത്തി വെക്കുക, നമ്മുടെ പിറകു വശത്തിരിക്കുക, അതാണ് 2-ാമത്തെ രൂപം. 3-ാമത്തെ രൂപം വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ നാട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞ കാലില്ലേ, നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ രൂപം തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാൽ അകത്തേക്കൂടി ഇടുക എന്നല്ല പറഞ്ഞത്, അതിനു പകരമായിട്ട് വലത് കാൽ കിടത്തി വെക്കുക, വലത് കാൽ കിടത്തി വെക്കുക. ഈ 3 രൂപങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് കാണിച്ചു തരാം. അത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. 1-ാമത്തെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക, കാണുന്നുണ്ടോ? മനസ്സിലായോ? 1-ാമത്തെ രൂപം ഒരു കാൽ അകത്തേക്കിട്ട് മറ്റേ കാൽ ഇങ്ങനെ നാട്ടി വെക്കുക. 2-ാമത്തെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക, രണ്ട് കാലും നിലത്തേക്ക് വിളിച്ചിരിക്കുക, ഒരു കാലം നാട്ടി വെക്കേണ്ടതില്ല. തയ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുക. 1-ാമത്തെ രൂപം ഇതാണ്, 2-ാമത്തെ രൂപം ഈ ഇരിക്കാണ്. ഇനി 3-ാമത്തെ രൂപം എന്താണ്? ആ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 3-ാമത്തെ രൂപം ഒരു ഹദീസിൽ വന്നിരിക്കുന്നത്, സഹീ മുസ്ലിമിൽ വന്നിരിക്കുന്ന ഹദീസിൽ, നമ്മുടെ ഈ കാല് ഇങ്ങനെ തന്നെ ഈ രൂപത്തിൽ വെച്ചിട്ട് ഈ കാല് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഇതിന്റെ പ്രയാസമാണ്, ചില ആളുകൾക്ക് കാല് വേദനയുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു ആ ഹദീസിൽ ഉദ്ദേശം ഇങ്ങനെ ഇരിക്കാനല്ല, ഇങ്ങനെ ഇരിക്കാൻ. 3 രൂപം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി? ഒരു രൂപത്തിൽ നമ്മുടെ കാലിങ്ങനെ ഉണ്ടാവും, ഒരു കാല് നാട്ടി മറ്റേ കാല് അകത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകും, മറ്റേ രൂപത്തിൽ രണ്ട് കാലും ഇങ്ങനെ കടത്തി വെച്ചിട്ടുണ്ടാകും. മൂന്നാമത്തെ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒരു കാലിങ്ങനെയും മറ്റേ കാൽ ഇങ്ങനെയും വെക്കുക. അപ്പോൾ ഒന്നാമത്തേത് ഇങ്ങനെയായി, രണ്ടാമത്തെ രണ്ട് കാലും വിരിച്ചു വെക്കുക, മൂന്നാമത്തെ ഒരു കാല് കിടത്തി വെക്കുക, മറ്റേ കാൽ അകത്തേക്ക് കൂടി ഇടുക. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? മൂന്ന് രൂപം തയ്യം. ഈ മൂന്ന് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട് തവറുക്കിന്റെ ഇരുത്തം. ഈ മൂന്ന് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി കാണിക്കണോ? മനസ്സിലായിട്ടുണ്ട്. തയ്യം. ഒന്നുകൂടി ഞാൻ പറയാം, അഥവാ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും സംശയം